Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഒരു വസ്തുവിനെ കണ്ടിട്ട് അതിനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ബുദ്ധി കൊണ്ട് കൽപ്പിക്കുന്ന, നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഭാവന കൊണ്ട് കൽപ്പിക്കുന്ന ഈ ജ്ഞാനങ്ങളൊന്നും യഥാർത്ഥമായ ജ്ഞാനമല്ല എന്നത്. തത്ര പുരുഷോ അന്യോ വാ ഇതി മിഥ്യാജ്ഞാനം. ഒരു കുറ്റിയെ കണ്ടിട്ട് അത് പുരുഷനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമാണോ എന്നെല്ലാം തോന്നുമെന്നാണ് ഇത് മിഥ്യാജ്ഞാനമാണ്. ഇതൊന്നും യഥാർത്ഥ ജ്ഞാനമല്ല. ഇതെല്ലാം നമ്മുടെ ബുദ്ധി, നമ്മൾ സാധാരണ പറയുന്ന കൽപ്പനകൾ, ഭാവനകൾ, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഭ്രമമാണ്, യഥാർത്ഥ ജ്ഞാനമല്ല. ധാണുരേവേദി തത്വജ്ഞാനം. ആ സമയം തൂണിനെ കണ്ടിട്ട് പറയണം, ആ ഇത് തൂണ് തന്നെ എന്നുള്ള അറിവുണ്ടാകുകയാണെങ്കിൽ, പറയണമെന്നില്ല, അങ്ങനെയുള്ള അറിവുണ്ടായിക്കഴിഞ്ഞാൽ അത് യഥാർത്ഥമായ ജ്ഞാനമാണ്. എന്തുകൊണ്ട്? വസ്തു തന്ത്രത്വ, വസ്തു അധീനത്വ. തന്ത്രം എന്ന് വെച്ചാൽ അധീനം. ആ വസ്തുവിന് അധീനമായ ജ്ഞാനം ഉണ്ടായി. വസ്തു എങ്ങനെയോ അങ്ങനെ ജ്ഞാനം ഉണ്ടായി. അപ്പൊ വസ്തുതന്ത്രമായ ജ്ഞാനമാണ് യഥാർത്ഥമായ ജ്ഞാനം. ബുദ്ധിതന്ത്രമായ ജ്ഞാനം എന്ന് പറയുന്നത് അയഥാർത്ഥം ഭ്രമം ആണെന്നാണ്. ഏവം ഭൂതവസ്തു വിഷയാണാം പ്രാമാണ്യം വസ്തുതന്ത്രം. അതുകൊണ്ട് ഭൂതവസ്തു വിഷയാണ്, ഭൂതവസ്തു സിദ്ധമായ വസ്തുക്കൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല. അതായത് യാഗം എന്ന് പറയുന്ന എന്താണ്? നമ്മൾ പ്രവർത്തിച്ച് നിഷ്പന്നമാക്കുന്ന ഒരു ഒന്നാണ് യാഗം. നമ്മൾ പ്രവർത്തിക്കുന്നതിനൊന്നും അതില്ല. ദേവതയെ ഉദ്ദേശിച്ച് ഹവിശ്വനെ അഗ്നിയിൽ അർപ്പിക്കുന്നതിനൊന്നും യാഗമില്ല. നമ്മൾ അർപ്പിക്കുമ്പോഴാണ് യാഗം ഉണ്ടാകുന്നത്. യാഗം എന്ന് പറയുന്നത് എന്താണ്? ഭൂതവസ്തുവല്ല, നേരത്തെ തന്നെ സിദ്ധമായിരിക്കുന്ന വസ്തുവല്ല. പക്ഷേ ഈ പുസ്തകം അങ്ങനെയല്ല, ഇതൊരു സിദ്ധ വസ്തുവാണ്. ഈ പുസ്തകം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ കാണുമ്പോൾ ഉണ്ട്, കുറച്ച് മുമ്പും ഉണ്ടായിരുന്നു, ഇതിന് ശേഷവും ഉണ്ട്. ഈ പുസ്തകം ഞാൻ ഉപയോഗിക്കുമ്പോൾ വസ്തു ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇതിനെ ആപേക്ഷികമായി നമുക്ക് പറയാൻ എന്താണ്? ഇതൊരു ഭൂതവസ്തുവാണ്. പക്ഷേ യാഗം അതുപോലെ, നമ്മൾ പ്രവർത്തിച്ചാലേ അവിടെ ഉള്ളൂ. പ്രവർത്തിച്ചു കഴിയുമ്പോൾ പിന്നെ യാഗം ഇല്ലാതെയാകുന്നു. ഭൂതവസ്തു അങ്ങനെയല്ല, അതിന് ആപേക്ഷികമായിട്ടെങ്കിലും അതിനൊരു യാഥാർത്ഥ്യം ഉണ്ടായിരിക്കും. ഇവിടെ ഇപ്പൊ ഭൂതവസ്തു എന്ന് പറയുന്നത് ബ്രഹ്മത്തെ. ആ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണ്? സത്യവസ്തുവാണ്, നിത്യമായിരിക്കുന്ന വസ്തുവാണ്. അതിനെക്കുറിച്ചുണ്ടാകുന്ന ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? വസ്തുതന്ത്രം. അത് ആ ബ്രഹ്മവസ്തുവിന് അധീനമായിരിക്കും, നമ്മുടെ ബുദ്ധിക്ക് അധീനമായിരിക്കത്തില്ല. നമ്മുടെ കൽപ്പന ഭാവനയൊന്നുമല്ല. നമ്മൾ ബ്രഹ്മത്തെക്കുറിച്ച് പല കൽപ്പനകളും ഭാവനകളും എല്ലാം നടത്തും. അതൊന്നും ബ്രഹ്മത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനമല്ല. അതെല്ലാം എന്താണ്? അതെല്ലാം നമ്മുടെ കൽപ്പന ഭാവനകളാണ്. അതുകൊണ്ടാണ് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ശരീരമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ പരമാണുവാണെന്ന് പറയുന്നു, അതൊരു സംസാരിയാണെന്ന് പറയുന്നു. പലതരത്തിൽ നേരത്തെ അഭിപ്രായങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ അതൊന്നും ബ്രഹ്മത്തെക്കുറിച്ചുള്ള നമ്മുടെ ബുദ്ധിതന്ത്രമായ ജ്ഞാനമാണ്, നമ്മുടെ കൽപ്പനകൾ കൊണ്ടുണ്ടാക്കുന്ന ജ്ഞാനമാണ്, വസ്തുതന്ത്രമല്ല. വസ്തു എങ്ങനെയോ അതിനെ അതുപോലെ അറിയുന്നതാണ് വസ്തുതന്ത്രം എന്നാണ്. അതുകൊണ്ട് തത്രയവും സതി, ഇങ്ങനെയിരിക്കെ ബ്രഹ്മജ്ഞാനമപി വസ്തുതന്ത്രമേവ. ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? വസ്തുതന്ത്രമാണ്. ബ്രഹ്മം എങ്ങനെയോ അതിനെ അതുപോലെ അറിയുമ്പോൾ അത് വസ്തുതന്ത്രമായി. ബ്രഹ്മം എന്ന് കരുതി നമ്മൾ വേറെ എന്തിനെങ്കിലും ധരിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മജ്ഞാനമാകത്തില്ല, അത് വസ്തുതന്ത്രമാകത്തില്ല. ഉദാഹരണം, ബ്രഹ്മമാണെന്ന് ഞാൻ ശരീരത്തെ കരുതുന്നത്, എന്നിട്ട് ശരീരത്തെ ദേഹോഹം എന്നിങ്ങനെ ധരിക്കുന്നു, ഇതെന്താണ്? ഇത് ബ്രഹ്മജ്ഞാനമല്ല. ഇവിടെ വസ്തു എന്ന് പറയുന്നത് ശരീരമാണ്. ശരീരത്തെ ഞാൻ ബ്രഹ്മമാണെന്നറിഞ്ഞു. അപ്പൊ ദേഹോഹം എന്ന് പറയുന്ന ബോധം എന്താണ്? അത് ബ്രഹ്മം എന്ന് പറയുന്ന വസ്തുവിന് അധീനമായി ഉണ്ടായതല്ല. ദേഹത്തെ സംബന്ധിച്ച അത് ശരിയാണ്, ദേഹം എന്നുള്ള ജ്ഞാനം. പക്ഷെ ദേഹം അഹം എന്ന് പറയുന്നിടത്ത് വീണ്ടും ഭ്രമമാകും. ദേഹത്തെ ദേഹം എന്നറിഞ്ഞു കഴിഞ്ഞാൽ അത് വസ്തുതന്ത്രമാണ്. അയം ദേഹ, ഇത് ദേഹമാണ് എന്നറിയുന്നു, അത് വസ്തുതന്ത്രമാണ്. ആപേക്ഷികമായി ആ ജ്ഞാനം ശരിയാണ്. പക്ഷെ ഞാൻ ദേഹമാണെന്നറിയുമ്പോൾ എന്ത് വരുന്നു? അത് വസ്തുതന്ത്രമല്ല, അത് കർത്തൃതന്ത്രം, ബുദ്ധിതന്ത്രം. എന്റെ ബുദ്ധിക്ക് അധീനമായി ബ്രഹ്മത്തെ ഞാൻ മനസ്സിലാക്കിയാണ്. എന്റെ ബുദ്ധിക്ക് അധീനമായി ഞാൻ ഈ ബ്രഹ്മത്തെ മനസ്സിലാക്കുമ്പോൾ എന്ത് വരുന്നു? അത് വസ്തുതന്ത്രമല്ല, കർത്തൃതന്ത്രമാണ്. അറിയുന്നവൻ അധീനമാണ്, കർത്താവിന് അധീനം. അതുകൊണ്ട് കർത്തൃതന്ത്രം എന്ന് പറയുന്നു. ആരാണോ ഈ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നത് ആ ജീവൻ അധീനം. അതുകൊണ്ട് കർത്തൃതന്ത്രം എന്ന് പറയുന്നു, ബുദ്ധിതന്ത്രം എന്ന് പറയുന്നു. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്ന വാസ്തവത്തിൽ എങ്ങനെയാണത്? അത് വസ്തുതന്ത്രമാണ്. ബ്രഹ്മം എങ്ങനെയാണ്? സത്യം ജ്ഞാനം അനന്തം എന്ന് ബ്രഹ്മത്തെ അറിയുന്നു. സത്യവും ജ്ഞാനവും അനന്തവുമായിരിക്കുന്നതാണ് ബ്രഹ്മം. വിജ്ഞാനം ആനന്ദം എന്നറിയുമ്പോൾ എന്ത് വരുന്നു? അത് വസ്തുതന്ത്രമാണ്. ബ്രഹ്മം എങ്ങനെയോ ആ രീതിയിൽ അറിയുന്നു. ഭൂതവസ്തു വിഷയത്വം, സത്യവസ്തുവാണ് അതിന് വിഷയമായിരിക്കുന്നത്, നമ്മുടെ അറിവിന് വിഷയമായിരിക്കുന്നത്. ബ്രഹ്മം സത്യമാണ്. അപ്പൊ ബ്രഹ്മം സത്യമാണെന്നറിഞ്ഞാൽ അത് വസ്തുതന്ത്രം. അത് അനന്തമാണെന്ന് പറഞ്ഞാൽ അത് വസ്തുതന്ത്രമാണ്. അത് ജ്ഞാനസ്വരൂപമാണെന്ന് അറിയുന്നത് വസ്തുതന്ത്രമാണ്. അത് തന്റെ യഥാർത്ഥ സ്വരൂപമാണത് എന്നറിയുന്നു വസ്തുതന്ത്രം. അതും പരമാത്മാവും ജീവാത്മാവും ഏകമാണ് എന്നറിയുന്നു വസ്തുതന്ത്രം. ഇതെല്ലാം വസ്തുതന്ത്രമായ ജ്ഞാനങ്ങളാണ്. ആ ജ്ഞാനം നമുക്ക് അപരോക്ഷമല്ലെന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെ ഉണ്ടാകുന്ന ജ്ഞാനം ബ്രഹ്മത്തെ ആ രീതിയിൽ മനസ്സിലാകുമ്പോൾ ആ ജ്ഞാനങ്ങളെല്ലാം എന്താണ്? വസ്തുതന്ത്രമാണ്. ബ്രഹ്മത്തിന്റെ സ്വരൂപം എന്താണെന്ന് ശ്രുതി നിർദ്ദേശിച്ചു, ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കുന്നതുകൊണ്ട് അതെല്ലാം വസ്തുതന്ത്രമാണ്. അവിടെ ഭ്രമമില്ല. ബ്രഹ്മത്തെ അവിടെ അറിയുമ്പോൾ നമുക്ക് ഭ്രമം ഉണ്ടാകുന്നുണ്ട്. ബ്രഹ്മത്തെ നമ്മൾ സച്ചിദാനന്ദം എന്നറിയുന്നു. ബ്രഹ്മം സച്ചിദാനന്ദമാണെന്നറിയുന്നിടത്ത് ഭ്രമമില്ല. എന്തുകൊണ്ട്? ബ്രഹ്മം എന്ന് പറയുന്ന വസ്തുവിന്റെ സ്വരൂപം അതാണ്. അങ്ങനെ അറിയുന്നതാണ് ബ്രഹ്മത്തെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള അറിവ്. മറ്റേതെങ്കിലും കാരണത്തിൽ ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം എന്തുവരും? ബുദ്ധിതന്ത്രമായി പോകും. കാരണം അതൊന്നും ശ്രുതി ബോധിപ്പിക്കുന്നതല്ല. അപ്പൊ ശ്രുതി എങ്ങനെയാണോ ബ്രഹ്മത്തെ ബോധിപ്പിക്കുന്നത്, ആ രീതിയിൽ ബ്രഹ്മത്തെ അറിഞ്ഞാൽ അത് വസ്തുതന്ത്രമായ ജ്ഞാനമാണ്. അതുകൊണ്ട് കർമ്മജ്ഞാനവും ആയിട്ട് ബ്രഹ്മജ്ഞാനത്തിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച് ഇവിടെ പറയുന്ന ഏറ്റവും പ്രധാനം അതാണ്. അത് വസ്തുതന്ത്രമാണ്. വസ്തുവിനനുസരിച്ചുണ്ടാകുന്ന ജ്ഞാനമാണ് ബ്രഹ്മജ്ഞാനം. അപ്പൊ ബ്രഹ്മത്തെ വേറെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലോ അത് വസ്തുതന്ത്രമാകത്തില്ല, അത് കർത്തൃതന്ത്രമാകും. അപ്പൊ ആ ജ്ഞാനം ബ്രഹ്മത്തെക്കുറിച്ച് നമ്മൾക്കുണ്ടാകുന്ന അറിവ് ഭ്രമമായിരിക്കും. ശ്രുതി എങ്ങനെ നിർദ്ദേശിച്ചോ അതുപോലെ അറിയുന്നു. ശ്രുതി നിർദ്ദേശിക്കുന്നത് സച്ചിദാനന്ദം, സത്യം ജ്ഞാനം അനന്തം എന്നാണ് നിർദ്ദേശിക്കുന്നത്. ബ്രഹ്മത്തെ ആ രീതിയിൽ തന്നെ അറിയണം. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ബ്രഹ്മത്തെക്കുറിച്ച് നമുക്ക് ജ്ഞാനം ഉണ്ടാകുന്നത് അത് നമ്മുടെ ബുദ്ധി അധീനമായ ജ്ഞാനമാണ്. അത് ബ്രഹ്മത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനമല്ല. അങ്ങനെ ഉണ്ടാകുന്ന ജ്ഞാനം പരോക്ഷമാണെങ്കിലും ശരി, ആ പരോക്ഷ ജ്ഞാനം ഭ്രമമല്ല. പരോക്ഷ ജ്ഞാനം അത് ഭ്രമമല്ല, യഥാർത്ഥമായ ജ്ഞാനമാണ്. ബ്രഹ്മജ്ഞാനം ഏത്, അതിന്റെ സ്വഭാവം എന്താണെന്നാണ് ഇവിടെ വിശദീകരിച്ചത്. ഇനി അതിൽ ഒരു സംശയം വരുന്നു. എന്താണ്? ഭൂതവസ്തുത്തി ബ്രഹ്മണഃ പ്രമാണാന്തര വിഷയത്വമേവേരി വേദാന്ത വാക്യ വിചാരണ അനർത്ഥിക ഏവ പ്രാപ്ത. ബ്രഹ്മം എന്ന് പറയുന്നത് ഇപ്പം നിലനിൽക്കുന്ന ഒരു വസ്തുവാണ്. യാഗം പോലെ ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല. ആ ബ്രഹ്മത്തെ നമ്മൾ അറിയുന്നു എന്ന് പറയുന്നു. ശ്രുതിയിലൂടെ അറിയുന്നു. പറയുന്നത് നിലനിൽക്കുന്ന ഒരു വസ്തുവാണെങ്കിൽ അതിനെ അറിയാൻ ശ്രുതിയുടെ ആവശ്യമില്ലല്ലോ. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ പുസ്തകം, ഈ പുസ്തകത്തെ കുറിച്ച് അറിയുന്നതിന് എനിക്ക് ഇന്ദ്രിയം കൊണ്ട് പ്രത്യക്ഷമായിട്ടറിയാം. പുറത്തേക്കുന്ന ഒരാൾക്ക് അനുമാനത്തിലൂടെ ഇതിനെ അറിയാൻ പറ്റും, ശബ്ദത്തിലൂടെ അറിയാൻ പറ്റും, പല രീതിയിലും ഇതിനെ അറിയാൻ പറ്റും. എന്തുകൊണ്ട്? വസ്തു നിലനിൽക്കുകയാണ്. അപ്പൊ നിലനിൽക്കുന്ന ഒരു വസ്തുവിനെ ശ്രുതിയിൽ കൂടി മാത്രമേ അറിയാവൂ എന്ന് നിർബന്ധം പിടിക്കാനൊക്കത്തില്ല. ശബ്ദത്തിലൂടെ മാത്രമേ അറിയാവൂ എന്ന് പറയാൻ പാടില്ല. കാരണം അത് പ്രത്യക്ഷ അനുമാനം തുടങ്ങിയ പ്രമാണങ്ങളിലൂടെ അറിയാൻ പറ്റും. ഇപ്പൊ ഹിമാലയ പർവ്വതം, പ്രത്യക്ഷ വസ്തുവിനെ ശ്രുതിയിലൂടെ മാത്രമേ അറിയാവൂ എന്ന് പറയുന്നത് ശരിയല്ല. മറ്റ് പ്രമാണങ്ങളിലൂടെ അതിനെ അറിയാൻ പറ്റും എന്നാണ് സംശയം ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ബ്രഹ്മത്തെ അറിയുന്നതിന് എന്തിനു വേദാന്ത വിചാരം ചെയ്യണം? സത്യമായൊരു വസ്തുവാണല്ലോ അത്. അങ്ങനെ വേദാന്തത്തിൽ കൂടെ അല്ലാതെ അറിയാൻ പറ്റത്തില്ല. വേറെ വഴികളൊന്നുമില്ലേ? പ്രത്യക്ഷാദി പ്രമാണങ്ങളിലൂടെ അറിയാമല്ലോ, അത് ഉള്ളതാണല്ലോ. അതാണ് സംശയം. ഭൂതവസ്തുത്വി ബ്രഹ്മം എന്ന് പറയുന്നത് സത്യമായി ഉള്ളതായ ഒരു വസ്തുവാണെങ്കിൽ ബ്രഹ്മണ പ്രമാണാന്തര വിഷയത്വം, മറ്റു പ്രമാണങ്ങൾക്ക് അത് വിഷയമാകും. വേദാന്ത വാക്യ വിചാരണ അനർത്ഥിക ഏവ പ്രാപ്ത. വേദാന്ത വാക്യ വിചാരണം എന്ന് പറയുന്നത് അനർത്ഥമാണ് എന്ന് സിദ്ധമായി എന്ന് പറയുന്നെങ്കിലോ ആ സംശയത്തെ നിഷേധിക്കുന്നു. ഇന്ദ്രിയ അവിഷയത്വേന സംബന്ധ ആഗ്രഹണ പറയുന്നു. ബ്രഹ്മത്തെ അങ്ങനെ മറ്റ് പ്രമാണങ്ങളിലൂടെ ഒന്നും അറിയാൻ പറ്റത്തില്ല. അനുമാനാദി പ്രമാണങ്ങളിലൂടെ ഒന്നും അറിയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഇന്ദ്രിയ സംബന്ധമുള്ള ഒരു വിഷയമല്ലാതെ. ഇന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് ബഹിർമുഖങ്ങളാണ്. ഈ ബാഹ്യ വിഷയങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഇന്ദ്രിയങ്ങൾക്ക് ഈ ബ്രഹ്മത്തെ, അതിന്റെ സച്ചിദാനന്ദ സ്വരൂപത്തെ ഗ്രഹിക്കാൻ കഴിയത്തില്ല. സംബന്ധ ആഗ്രഹണ, അനുമാനത്തിലൂടെയും മറ്റും അറിയണമെങ്കിൽ സംബന്ധഗ്രഹണം ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ വ്യാപ്തി, നിയമം അറിഞ്ഞിരുന്നവനെ ഒരാളിനെ അനുമാനിക്കാൻ പറ്റും. അതിന് ഉദാഹരണം പറയും. എന്താണ്? ഒരാൾ അഗ്നിയും ധൂമവും തമ്മിലുള്ള സംബന്ധം അയാൾ പലതവണ കണ്ടു മനസ്സിലാക്കി. അഗ്നി കാണുന്നിടത്തെല്ലാം പുക കാണുന്നുണ്ട്, പുക കാണുന്നിടത്തെല്ലാം അഗ്നി കാണുന്നുണ്ട്. ഇതിങ്ങനെ പലതവണ അയാൾ കണ്ടു മനസ്സിലാക്കി. എന്നിട്ട് സാമാന്യമായ അയാളൊരു അയാളുടെ മനസ്സിലൊന്ന് ധരിച്ചു, എന്താണ്? പുക കാണുന്നിടത്തെല്ലാം തീ കാണും. ഇതാണ് അയാളുടെ സംബന്ധജ്ഞാനം എന്ന് പറയുന്നത്. പുക കാണുന്നിടത്തെല്ലാം തീ കാണും എന്ന് അയാൾ ധരിച്ചു. എന്തുകൊണ്ട്? പുകയും തീയും ഒരു സ്ഥലത്തിരിക്കുന്നത് പലതവണ അയാൾ പ്രത്യക്ഷമായി കണ്ടതുകൊണ്ട്. അങ്ങനെ പലതവണ കണ്ട് പുകയും തീയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയതിന് ശേഷം തീ നേരിട്ട് കാണാതെ എവിടെയെങ്കിലും പുക മാത്രം കാണുകയാണെങ്കിൽ അയാൾ അവിടെ ഇരുന്ന് ഊഹിക്കുന്നു, എന്താണ് ഇവിടെ പുക കാണുന്നത് കൊണ്ട് ഇവിടെ തീയും ഉണ്ടായിരിക്കും. തീ അയാൾ നേരിട്ട് കണ്ടില്ല, പ്രത്യക്ഷമായി കണ്ടില്ല, പക്ഷെ പുക മാത്രമേ കണ്ടുള്ളൂ. പുക കണ്ടിട്ട് അയാൾ ഊഹിക്കുന്നു ഇവിടെ പുക കാണുന്നതുകൊണ്ട് തീ കാണും. ഇതെന്താണ്? സംബന്ധഗ്രഹണം, സംബന്ധജ്ഞാനം ഉള്ളതുകൊണ്ടാണ്. എന്ത് സംബന്ധജ്ഞാനം? പുകയും തീയുമായിട്ടുള്ള ബന്ധം അയാൾക്കറിയാം. എന്താണ് ആ ബന്ധം? എവിടെ എവിടെ പുകയുണ്ടോ അവിടെ എവിടെയെല്ലാം തീർച്ചയായിട്ടും തീ ഉണ്ടായിരിക്കും എന്ന് വ്യക്തമായ ജ്ഞാനമുണ്ട്. അപ്പൊ അങ്ങനെ സംബന്ധജ്ഞാനത്തിന് എന്ത് വേണം? പ്രത്യക്ഷമായി പുകയും തീയും അയാൾ കണ്ടിരിക്കണം. അങ്ങനെ കണ്ടുകഴിഞ്ഞാൽ മാത്രമേ തീ അപ്രത്യക്ഷമായിരിക്കുന്നിടത്ത് പുകയെ കണ്ടുകൊണ്ട് തീയുണ്ടെന്ന് അനുമാനിക്കാൻ പറ്റും. തീ അപ്രത്യക്ഷമായിരിക്കെ പുകയെ കണ്ടിട്ട് തീയുണ്ടെന്ന് ഒരാൾക്ക് ജ്ഞാനമുണ്ടായാൽ അതിനെ അനിമിതി ജ്ഞാനം എന്ന് പറയും. അനുമാനത്തിലൂടെ അയാൾക്ക് ജ്ഞാനമുണ്ടായി. അതെല്ലാം നമ്മുടെ ബുദ്ധിയിൽ വേഗം, അങ്ങനെ ധാരാളം വിഷയങ്ങളിൽ നമുക്ക് നിരന്തരം അനുമിതി ജ്ഞാനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മളതിനെ തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ, അത് അനുമിതിയാണോ അല്ലയെന്നുള്ളത്. പുറത്തുപോയി ഒരു ശബ്ദം കേൾക്കുന്നു, ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കുന്നു ഇന്ന വ്യക്തി അവിടെ നിൽക്കുന്നു. അത് അനുമാനമാണ്. അനുമാന പ്രമാണത്തിലൂടെ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കി പുറത്ത് ഇന്ന ആൾ നിൽക്കുന്നു. എന്തുകൊണ്ട്? ആ ശബ്ദവും ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധം നമ്മൾ പലതവണ കേട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. മനസ്സിൽ വ്യക്തിയെ നേരിട്ട് കാണുന്നില്ല, ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം കേട്ട ഉടനെ തന്നെ നമ്മുടെ ബുദ്ധിയിൽ ഉടൻ വരുന്നു ഇന്ന വ്യക്തി അവിടെ നിൽക്കുന്നു. ആ വ്യക്തിയെ നമ്മൾ നേരിട്ട് കണ്ടില്ലല്ലോ, പ്രത്യക്ഷമല്ലല്ലോ വ്യക്തി. പക്ഷെ നമുക്ക് ആ വ്യക്തിയെക്കുറിച്ചുള്ള ശരിയായ ജ്ഞാനം ഉണ്ടാകുന്നു, അനുമിതി ജ്ഞാനം. എന്തുകൊണ്ട്? വ്യക്തിയും ശബ്ദവും തമ്മിലുള്ള സംബന്ധ ജ്ഞാനം നമുക്ക് പലതവണ ഉണ്ടായി, നമ്മുടെ മനസ്സിൽ അത് ദൃഢമായതുകൊണ്ട്. അതുപോലെ പ്രത്യക്ഷം അല്ലാത്ത വസ്തുക്കളെക്കുറിച്ചും അനുമാനത്തിലൂടെ ശരിയായ ജ്ഞാനം ഉണ്ടാക്കാം, പക്ഷെ അതിന് മുമ്പ് പ്രത്യക്ഷം ആവശ്യമാണ്. അപ്പൊ ബ്രഹ്മത്തെ ഏതെങ്കിലും അനുമാനത്തിലൂടെ അറിയണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മവും ആ നമ്മൾ അനുമാനിക്കാൻ ഉപയോഗിച്ച വസ്തുവും തമ്മിലുള്ള പ്രത്യക്ഷ ജ്ഞാനം നമുക്ക് വേണം. അങ്ങനെ നമുക്ക് ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? ബ്രഹ്മം ഒരിക്കലും ബാഹ്യേന്ദ്രിയങ്ങൾക്ക് വിഷയമല്ല. ബ്രഹ്മം ബാഹ്യേന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു വസ്തുവും ബ്രഹ്മവുമായിട്ടുള്ള ബന്ധം നമുക്ക് പ്രത്യക്ഷമായി ഗ്രഹിക്കാൻ ഒക്കത്തില്ല. കണ്ണുകൊണ്ട് കണ്ടോ ചെവി കൊണ്ട് കേട്ടോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരിക്കലും ബ്രഹ്മം അനുമാനത്തിന് വിഷയമല്ലാതെ നിത്യമായ വസ്തുവാണെങ്കിൽ കൂടി അനുമാനം തുടങ്ങിയ പ്രമാണങ്ങൾക്ക് അത് വിഷയമല്ല എന്നാണ്. അങ്ങനെ ഇന്ദ്രിയ അവിഷയത്വേന, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമല്ലാത്തതുകൊണ്ട് സംബന്ധ അഗ്രഹണ, അതിന്റെ സംബന്ധം ഗ്രഹിക്കുന്നില്ല. ഹേതുവും സാധ്യവും തമ്മിലുള്ള സംബന്ധം ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ആ ബ്രഹ്മത്തെ ഒരിക്കലും അനുമാനാദികളിലൂടെ അറിയാൻ കഴിയത്തില്ല എന്ന്. എന്തുകൊണ്ട് ബ്രഹ്മത്തെ ബാഹ്യേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ പറ്റുന്നില്ല? അത് പറയുന്നു സ്വഭാവത വിഷയാണി ഇന്ദ്രിയാണി എന്ന ബ്രഹ്മ വിഷയാണി. ഇന്ദ്രിയങ്ങളുടെ സ്വഭാവം തന്നെ എന്താണ്? വിഷയമാണ്. വിഷയങ്ങളെ അത് വിഷയമാക്കുന്നു, ബാഹ്യ വിഷയങ്ങളെ അത് വിഷയമാക്കുന്നു ഇന്ദ്രിയങ്ങൾ. എന്ന ബ്രഹ്മ വിഷയാണി, ബ്രഹ്മമല്ല അതിന്റെ വിഷയം. ഇന്ദ്രിയങ്ങളുടെ പ്രത്യേകത ഏതാണ്? പരാഞ്ചി ഖാനി വേദന സ്വയംഭു തസ്മാ പരാങ് പശ്ചിരി നാന്തരാത്മൻ. ഉപനിഷത്തിൽ തന്നെ പറയുന്നു, ഈശ്വരൻ ഇന്ദ്രിയങ്ങളെല്ലാം ബഹിർമുഖങ്ങളാക്കി സൃഷ്ടിച്ചു. അതുകൊണ്ട് ബാഹ്യമായ വിഷയങ്ങളെ മാത്രമേ ഇന്ദ്രിയങ്ങൾക്ക് കാണാൻ കഴിയുന്നുള്ളൂ. എന്ന അന്തരാത്മൻ, അന്തരാത്മാവിനെ ഇന്ദ്രിയങ്ങൾ കാണുന്നില്ല. കശ്ചിത് ധീര പ്രത്യേകാത്മാനം ഐക്ഷ ആവൃത്ത ചക്ഷുർ അമൃതത്വം ഇച്ഛൻ പറയുന്നു. കശ്ചിത് ധീര, വിവേകിയായ ഏതോ ഒരുവൻ എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു വിവേകി ഇതിനെ കാണാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെ? ആവൃത്ത ചക്ഷു, ഇന്ദ്രിയങ്ങളെല്ലാം അന്തർമുഖമാക്കി അന്വേഷിക്കുന്നു. എന്തിനു വേണ്ടി? അമൃതത്വം ഇച്ഛൻ, മോക്ഷത്തെ ആഗ്രഹിക്കുന്ന ഒരുവൻ ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കി കഴിഞ്ഞാൽ ഈശ്വര തത്വത്തെ അറിയാൻ കഴിയും, അല്ലാതെ ഒരിക്കലും ബഹിർമുഖമായി ഇതിനെ അറിയാൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? ഇന്ദ്രിയങ്ങൾ വിഷയവിഷയങ്ങളാണ്, ഒരിക്കലും അത് ബ്രഹ്മ വിഷയമാകുന്നില്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് ഈ ബ്രഹ്മം വിഷയമാകാത്തതുകൊണ്ട് ഇതിനെ അനുമാനാദികളിലൂടെ ഊഹാപോഹങ്ങളിലൂടെയൊന്നും ഈ ബ്രഹ്മത്തെ അറിയാൻ പറ്റത്തില്ല. അത് വേദാന്ത വാക്യ വിചാരം കൊണ്ട് മാത്രമേ അറിയാൻ കഴിയൂ എന്നാണ്. മറ്റൊരു രീതിയിൽ ഇതിനെ അറിയാൻ കഴിയത്തില്ല എന്നാണ്. സതിഹി ഇന്ദ്രിയ വിഷയത്വേ ബ്രഹ്മണഃ ഇദം ബ്രഹ്മണസംബന്ധം കാര്യം ഇതി ഗ്രഹീയത്. ഈ ബ്രഹ്മം ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിരുന്നെങ്കിൽ ദാ ഈ വസ്തു ബ്രഹ്മവുമായി ബന്ധപ്പെട്ടതാണ്, ഈ വസ്തു ഇവിടെയുണ്ട്, അതുകൊണ്ട് ബ്രഹ്മം ഇവിടെ കാണും എന്ന് നമുക്കറിയാമായിരുന്നു. ഈ പുക അത് തീയുമായി ബന്ധപ്പെട്ടതാണ്, പുക ഇവിടെയുണ്ട്, അതുകൊണ്ട് അഗ്നി ഇവിടെയുണ്ട്, അങ്ങനെ മനസ്സിലാക്കാം. ഇത് രണ്ടും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ പ്രത്യക്ഷമായി ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുകയാണെങ്കിൽ, അതുപോലെ ബ്രഹ്മത്തെ നമ്മൾ ഗ്രഹിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ദാ ബ്രഹ്മം ഇവിടെയുണ്ട്, ഇതിന്റെ കാര്യമാണ് ഈ പ്രപഞ്ചം, അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഉടൻ ഊഹിക്കണം ഇതിന് കാരണമായിട്ടുള്ള ബ്രഹ്മം ഇവിടെയുണ്ട് എന്നെല്ലാം പറയാമായിരുന്നു. അതൊരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട്? ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം നമ്മൾ കാണുന്നില്ല. ഒരിക്കലും ഈ ബ്രഹ്മം ഇന്ദ്രിയ വിഷയമല്ല എന്ന് പറയുന്നത് സതി ഇന്ദ്രിയ വിഷയത്തി ബ്രഹ്മണഃ. ബ്രഹ്മം ഇന്ദ്രിയത്തിന് വിഷയമായിരുന്നു എങ്കിൽ ഇതം ബ്രഹ്മണ സംബന്ധം കാര്യം, ഇതം ഈ ജഗത്ത് ബ്രഹ്മവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, ബ്രഹ്മത്തിന്റെ കാര്യമാണ് ഇത് ഗ്രഹിക്കുക എന്ന് ഗ്രഹിക്കാമായിരുന്നു. പക്ഷെ നമുക്കതിന് കഴിയുന്നില്ല. പിന്നെ നമ്മൾ എന്താണ് ധരിക്കുന്നത്? കാര്യമാത്രമേവത് ഗ്രഹ്യമാണം കിം ബ്രഹ്മണ സംബന്ധം കിം അന്യേന കേനചിദ്വാ സംബന്ധം ഇതി ന ശക്യം നിശ്ചയം. നമ്മൾ ഈ പ്രപഞ്ചത്തെ കാണുന്നുണ്ട്, പക്ഷെ ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതിന് കാരണമായിരിക്കുന്ന എന്ത് ബ്രഹ്മമാണോ അതോ ഇനി മറ്റെന്തെങ്കിലുമാണോ എന്ന് നിശ്ചയിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഇതിന്റെ വാസ്തവമായ കാരണം എന്തോ അത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകുന്നില്ല. അതുകൊണ്ടാണ് അതിനെ അനുമാനത്തിലൂടെ അറിയാൻ കഴിയില്ല എന്ന് പറയുന്നത്. അത് കാര്യമാത്രമേവത് ഗ്രഹ്യമാണ്. നമ്മൾ ഗ്രഹിക്കുന്നത് ഈ കാര്യത്തെ മാത്രമാണ്, ഈ പ്രപഞ്ചത്തെ മാത്രമാണ്. കിം ബ്രഹ്മണ സംബന്ധം ഇതിന്റെ കാരണം, ഇതുമായിട്ട് ബന്ധമുള്ള ബ്രഹ്മമാണോ കിം അന്യേന കേനചിത് ഇനി മറ്റെന്തെങ്കിലുമാണോ ഇതിന് കാരണമായിരിക്കുന്നു, പരമാണുക്കളാണോ പ്രധാനമാണോ എന്താണ് വിജ്ഞാനമാണോ ശൂന്യമാണോ ഒന്നും അറിയാൻ പറ്റുന്നില്ല. വാ സംബന്ധം ഇനി ഇന്ന ശക്യം നിശ്ചയം, നമുക്ക് അങ്ങനെ നിശ്ചയിക്കാൻ കഴിയുന്നില്ല. കഴിയാത്തതുകൊണ്ട് ഈ ബ്രഹ്മത്തെ പ്രത്യക്ഷമായി കാണാൻ കഴിയാത്തതുകൊണ്ടും ഈ ജഗത്തിന്റെ കാരണമായി ബ്രഹ്മത്തെ നമുക്ക് അങ്ങനെ കാണാത്തതുകൊണ്ട് തന്നെ നിശ്ചയിക്കാൻ കഴിയാത്തതുകൊണ്ടും അനുമാനത്തിലൂടെയും മറ്റും ഈ ബ്രഹ്മത്തെ അറിയാൻ കഴിയത്തില്ല എന്നാണ്. തസ്മാത് ജന്മാദിസൂത്രം ന അനുമാന ഉപന്യാസാർത്ഥം കിം തർഹി വേദാന്ത വാക്യ പ്രദർശനാർത്ഥം. അതുകൊണ്ടെന്താണ് ഈ സൂത്രം ജന്മാദി അസ്യതഹ എന്ന് പറയുന്ന ഈ സൂത്രം ന അനുമാന ഉപന്യാസാർത്ഥം, ഒരു അനുമാനത്തെ നിർദ്ദേശിക്കാൻ വേണ്ടിയല്ല, അനുമാനിച്ച് ബ്രഹ്മത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല, അനുമാനത്തിലൂടെ നമ്മളെ ബ്രഹ്മത്തെ കാണിച്ചു തരികയല്ല. പിന്നെയോ കിം തർഹി, പിന്നെന്തിനു വേണ്ടിയാണ്? വേദാന്ത വാക്യ പ്രദർശനാർത്ഥം, വേദാന്ത വാക്യങ്ങളെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. വേദാന്ത വാക്യങ്ങളിലൂടെ തന്നെ ഈ ബ്രഹ്മത്തെ അറിയും. ഈ ബ്രഹ്മത്തെ അറിയുന്നതിന് വേദാന്ത ഉപനിഷത്ത് വാക്യങ്ങളല്ലാതെ വേറെ ഉപായങ്ങളൊന്നുമില്ല. ആ ഉപനിഷത്ത് വാക്യങ്ങളെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. സൃഷ്ടിയുടെ ആദിയിൽ ഈശ്വരൻ ഉപദേശിച്ചതായ ഈശ്വരന്റെ നിശ്വാസം പോലെ പ്രകടമായി എന്ന് ഞാൻ അടുത്ത സൂത്രത്തിൽ പറയും. അങ്ങനെ പ്രകടമായ ഈ ഉപനിഷത്ത് വാക്യങ്ങളിൽ കൂടി അല്ലാതെ ഈ ബ്രഹ്മതത്വത്തെ ഈശ്വര തത്വത്തെ അറിയാൻ മറ്റ് യാതൊരു പ്രമാണങ്ങളുമില്ല. പ്രമാണത്തിലൂടെ അല്ലാതെ അറിഞ്ഞാൽ അത് യഥാർത്ഥ അനുഭവമാകത്തില്ല. എന്തിനായി ഇതിനെ അറിയുന്നതിന് പ്രമാണം എന്ന് ചിന്തിക്കും. പ്രമാണത്തിലൂടെ മാത്രമേ പ്രമയുണ്ടാകത്തുള്ളൂ. പ്രമാണത്തിലൂടെ ഉണ്ടാകുന്ന അറിവ് മാത്രമേ പ്രമ, അല്ലെങ്കിൽ അങ്ങനെ അല്ലാതെ ഉണ്ടാകുന്ന അറിവ് ഒന്നുകിൽ ഭ്രമമായിരിക്കും അല്ലെങ്കിൽ സംശയാത്മകമായിരിക്കും. അപ്പോ ശരിയായ ഒരു അറിവ് എന്തിനെ കുറിച്ചായാലും ശരി, അത് ലൗകികമായാലും ശരി, ഇനി ഈശ്വരനായാലും ശരി, ഒരു അറിവ് ഉണ്ടാകണമെങ്കിൽ ആ അറിവ് യഥാർത്ഥമാകണമെങ്കിൽ അതിനൊരു പ്രമാണം ഉണ്ടായിരിക്കണം. അപ്പൊ ആ പ്രമാണം എന്ന് പറയുന്ന ഇവിടെ എന്താണ്? ഈശ്വരനെ സംബന്ധിച്ചുള്ള അറിവാണെങ്കിൽ അതിന് പ്രമാണമായിട്ട് ഉപനിഷത്ത് വാക്യങ്ങളെ മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ, അല്ലാതെ വേറെ ഒന്നിനെ സ്വീകരിക്കാൻ സാധ്യമല്ല എന്നാണ്. അതിന് ഒന്നും യുക്തി കാണുന്നില്ല അങ്ങനെ സ്വീകരിക്കുന്നതിന്.